പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവപ്രമാണങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്, പ്രകടനങ്ങളാണെന്നും ആ പ്രമാണങ്ങൾ ഒരു ഉടമ്പടിയുടെ നിബന്ധനകളായിട്ട് നൽകപ്പെട്ടതാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവം മനുഷ്യന് സൗജന്യമായി നൽകിയ ഏറ്റവും വലിയ ദാനമാണ് ഈ പ്രമാണം. ദൈവം തൻ്റെ ഹിതം മനുഷ്യർക്ക് വെളിപ്പെടുത്തി ആ ഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ മക്കളായി മനുഷ്യൻ ജീവിക്കാൻ ആവശ്യമായ നിബന്ധനകൾ പ്രമാണങ്ങളായി അവിടുന്ന് നൽകി. ആ പ്രമാണങ്ങൾ ഒരിക്കലും സ്വാതന്ത്ര്യത്തിന് ഹാനികരമാവുന്നില്ല. ആ പ്രമാണങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോഴാണ് മനുഷ്യന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുക. മനുഷ്യൻ പരസ്പരം ശത്രുക്കളായി മാറുകയും കൊല്ലുകയും ചെയ്യുന്നത് ഈ പ്രമാണത്തിൻ്റെ ലംഘനത്തിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളും തങ്ങളുടെ ഭരണഘടനയുടെയൊക്കെ അടിസ്ഥാനമായിട്ടെടുത്തിരിക്കുന്നത് ഈ പ്രമാണങ്ങളൊക്കെ തന്നെയാണ്. സ്വാഭാവിക നിയമങ്ങളുടെ ഭാഗം കൂടിയാണ് ഈ പ്രമാണങ്ങൾ എന്നോർക്കുക. ഈ പ്രമാണങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. യേശയായും ആമോസും ഹോസിയായും മിക്കായും ജെറമിയായും ഒക്കെ എടുത്തു കാണിക്കുന്നത് പ്രമാണങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന സമൂഹത്തിൻ്റെ ദുരന്തത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദുരന്തങ്ങൾ ഇതൊക്കെ തന്നെയാണ്. മനുഷ്യൻ മനുഷ്യനെതിരെ നടത്തുന്ന ക്രൂരതകൾ, സ്വാതന്ത്ര്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി എന്ന പേരിൽ നടത്തുന്ന യുദ്ധങ്ങളും ആ യുദ്ധങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന ഭീകര പ്രവർത്തനങ്ങളും എല്ലാം ഈ പ്രമാണലംഘനത്തിൻ്റെ ഭാഗം തന്നെയാണ്. മനുഷ്യനെ ശത്രുവായി കണ്ട് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ തന്നെയാണ് ലംഘിക്കപ്പെടുക. മറുഭാഗത്തുനിന്ന് ഈ പ്രമാണങ്ങളുടെ വ്യാഖ്യാനത്തിലും പ്രശ്നങ്ങളുണ്ടാവാം. ആ പ്രമാണങ്ങളെല്ലാം എടുത്ത് വ്യക്തമായി വ്യാഖ്യാനിച്ചു തന്നത് അത് എങ്ങനെ ജീവിതത്തിലേക്ക് പകർത്തണം, മനുഷ്യജീവിതത്തിന് അത് സ്വാതന്ത്ര്യത്തിന് അടിസ്ഥാനമാകണമെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് പറഞ്ഞു തന്നത് യേശു ക്രിസ്തുവാണ്. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് യേശുവും പ്രമാണങ്ങളും എന്ന വിഷയം. യേശു ക്രിസ്തു 10 പ്രമാണങ്ങൾ അംഗീകരിക്കുക മാത്രമല്ല, അവ അനുസരിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. മത്തായി എഴുതിയ സുവിശേഷം 5:17-20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ലോകാവസാനം വരെ ഈ പ്രമാണങ്ങളുണ്ടായിരിക്കും. അതിനുശേഷം ഈ പ്രമാണങ്ങളുടെ ആവശ്യമില്ല. കാരണം ഈ ലോകത്തിലാണ് ഈ നിയമങ്ങളെല്ലാം ആവശ്യം. മനുഷ്യൻ സ്വാഭാവികമായി തന്നെ നിയമങ്ങളനുസരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിയുമ്പോൾ, സമ്പൂർണ്ണമായ നവീകരണത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ പിന്നെ പ്രമാണത്തിൻ്റെ ആവശ്യമില്ല. പ്രമാണങ്ങൾ ആവശ്യമുണ്ടാകുന്നത് പാപത്തിനധീനമായ മനുഷ്യനാണ്. അതുകൊണ്ട് ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ ഈ പ്രമാണങ്ങൾ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ പറയും, ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ യേശു 10 പ്രമാണങ്ങൾ ഊന്നി പറയുകയാണ്, അത് പാലിച്ചേ മതിയാവും. പക്ഷേ ഇത് പാലിക്കുമ്പോൾ ഒരു മനോഭാവത്തിൽ വ്യത്യാസമുണ്ടാവണം. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. മത്തായി 5:20. അപ്പോഴും നിയമങ്ങൾ അനുസരിക്കുന്ന വിധത്തിൽ, ആ നിയമത്തോട് സ്വീകരിക്കുന്ന മനോഭാവത്തിൽ വ്യത്യാസമുണ്ടാവണം. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? കാരണം ഇതാണ്, നിയമങ്ങൾ വെറും അനുഷ്ഠാനബന്ധിയായി മാറാം. നിയമങ്ങളുടെ ബാഹ്യമായ വ്യാഖ്യാനത്തിലൂടെ, ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാം. നിയമം വ്യാഖ്യാനിച്ച് മനുഷ്യന് താങ്ങാനാവാത്ത ചുമടുകളാക്കി മാറ്റി എന്നും വരാം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 8:8 നമ്മൾ ഇപ്രകാരം കാണും. ഞങ്ങൾ ജ്ഞാനികളാണ്, കർത്താവിൻ്റെ നിയമം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നിയമജ്ഞന്മാരുടെ വ്യാജമായ തൂലിക നിയമത്തെ വ്യാജമാക്കിയിരിക്കുന്നു. നിയമം വ്യാഖ്യാനിച്ച് മനുഷ്യന് താങ്ങാനാവാത്ത ഭാരമാക്കി മാറ്റിയ നിയമജ്ഞന്മാരെക്കുറിച്ച് ജെറമിയ പറഞ്ഞത് പ്രവാസത്തിന് ശേഷം കൂടുതൽ അന്വർത്ഥമായി. നമുക്കറിയാം, BC 587 നബുക്കദ്നേസറിൻ്റെ സൈന്യം ജെറൂസലം നഗരം നശിപ്പിച്ചു, ദേവാലയം അഗ്നിക്കിരയാക്കി, ജനങ്ങൾ 10,000-കണക്കിന് ജനങ്ങളെ തടവുകാരായി അടിമകളായി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പ്രവാസം ആരംഭിച്ചു. 50 ശേഷം പേർഷ്യൻ ചക്രവർത്തിയായ സൈറസിൻ്റെ കൽപ്പന സ്വീകരിച്ച് ജനം മടങ്ങി വന്നു. ബാബിലോണിനെ പരാജയപ്പെടുത്തിയ പേർഷ്യൻ ചക്രവർത്തി തൻ്റെ ദേശത്തുണ്ടായിരുന്ന അടിമകൾക്കെല്ലാം സ്വാതന്ത്ര്യം നൽകി. അങ്ങനെ ഇസ്രായേൽക്കാർക്ക് മടങ്ങി വരാം എന്നായി 538. മടങ്ങി വന്ന ജനം ഒരു സമൂല നവീകരണത്തിന് വിധേയരായി. 5-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി പലസ്തീനയിലേക്ക് വന്ന എസ്ര എന്ന നിയമജ്ഞനാണ് ഈ ഒരു മതനവീകരണത്തിന് തുടക്കം കുറിച്ചത്. എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എസ്ര നിയമജ്ഞൻ എസ്രായും നെഹെമിയായും കൂടി ഒരു സമൂല മത പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചു. നിയമങ്ങൾ കർശനമായി അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിന് പിന്നിൽ നിന്ന് ചിന്താഗതി ഇതായിരുന്നു: BC 538 എന്തേ ഇസ്രായേലിന് അടിമത്തം അനുഭവിക്കേണ്ടി വന്നു, എന്തേ ദൈവാലയം നശിപ്പിക്കപ്പെട്ടു, എന്തേ ജെറൂസലത്ത് നിന്ന് ജനങ്ങൾ അടിമകളായി ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. അതിന് വിശദീകരണമായിട്ട് കൊടുത്തത് പ്രവാചകന്മാരുടെ പഠനത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇതായിരുന്നു വിശദീകരണം: ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലംഘിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഗതികേട് സംഭവിച്ചത്. ദൈവം പണ്ടേ പറഞ്ഞിരുന്നതാണ്. ഞാനവിടെ സൂചിപ്പിക്കുകയുണ്ടായി, നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ ദൈവപ്രമാണങ്ങൾ ലംഘിക്കുന്നവർക്ക് നൽകുന്ന ശിക്ഷയെക്കുറിച്ച്. ആ ശിക്ഷകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പ്രവാസം. നാടുകടത്തപ്പെടും, നിങ്ങൾ നാടുവിട്ടു പോകേണ്ടി വരും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലംഘിച്ചവർ നാടുവിട്ടു പോകേണ്ടി വന്നു. ഇനി അവർ മടങ്ങി വന്നവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഒരു കാരണവശാലും ലംഘിക്കാൻ പാടില്ല. അതുകൊണ്ട് നിയമങ്ങൾ കണിശമായി അനുസരിക്കണം എന്നനുശാസിക്കുന്ന ഒരു പാരമ്പര്യം കടന്നു വന്നു. നിയമങ്ങൾ അനുശാസിക്കുന്നത് 613 നിയമങ്ങളാണ് ബൈബിളിലുള്ളത്, പഴയ നിയമത്തിൽ. ആ 613 നിയമങ്ങൾ കുറേ കൽപ്പനകളും വിലക്കുകളുമായി. പക്ഷേ ഈ കൽപ്പനകളും വിലക്കുകളും കൃത്യമായ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഉദാഹരണത്തിന്, സാബത്ത് ആചരിക്കണം എന്നൊരു നിയമമുണ്ട്. പക്ഷേ എങ്ങനെയാണ് സാബത്ത് ആചരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിന് വിശദമായ വിശദീകരണങ്ങൾ നൽകേണ്ടി വരും. അങ്ങനെ നിയമങ്ങൾ തന്നെ വിശദീകരിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ വരും. അപ്പോൾ ആ നിയമങ്ങളുടെ വിശദീകരണങ്ങളായ പാരമ്പര്യങ്ങളും കടന്നു വന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ 613 നിയമങ്ങളും അവയുടെ ഉപനിയമങ്ങളും വിശദീകരണങ്ങളുമെല്ലാം ആയിരക്കണക്കിന് നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംഹിതയായിത്തീർന്നു. യേശുവിൻ്റെ കാലമായപ്പോഴേക്കും ഈ വലിയ നിയമസംഹിതകൾ എല്ലാം ജനങ്ങൾക്കൊന്നാതെ അറിയില്ല. അറിയാമെങ്കിൽ തന്നെ എല്ലാം പാലിക്കാൻ സാധിക്കുകയുമില്ല. ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നിയമത്തിൻ്റെ അനുഷ്ഠാനം ഒരു താങ്ങാനാവാത്ത ഭാരമായി മാറി. അത് തന്നെയുമല്ല, നിയമങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട് തന്നെ വിശുദ്ധരായി എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഫരിസേയർ. 2 തരത്തിലുള്ള സമൂഹങ്ങൾ യേശുവിൻ്റെ കാലത്ത് പ്രത്യേകം ശ്രദ്ധ അറിയിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി എസ്രായയുടെ പിന്മുറക്കാരായി അറിയപ്പെടുന്ന നിയമജ്ഞരും, പിന്നീട് മക്കബായരുടെ കാലത്ത് ഉണ്ടായ മതപീഡനത്തിൻ്റെ സമയത്ത് നിയമങ്ങൾ പൂർണ്ണമായി അനുസരിക്കാനായിട്ട് വ്രതം ചെയ്ത ഒരു സമൂഹം ഫരിസേയരും. ഫരിസേയർ എന്ന വാക്ക് തന്നെ വേർതിരിക്കപ്പെട്ടവരെന്ന വാക്കിൽ നിന്ന് വരുന്നതാണ്. പെറൂഷീം എന്നാണ് ഒറിജിനൽ ഹീബ്രു വാക്ക്. പെറൂഷീം എന്ന് പറഞ്ഞാൽ പേരസ് മുറിക്കുക, പെറൂഷീം മുറിക്കപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ടവർ. അങ്ങനെ സമൂഹത്തിൽ നിന്ന് വേർതിരിഞ്ഞ് വിശുദ്ധരായി ജീവിക്കാനായിട്ട് വ്രതം ചെയ്ത ഒരുപക്ഷെ സന്യസ്തരെന്ന് പറയാം. യഥാർത്ഥത്തിൽ സന്യാസികൾ അല്ലെങ്കിലും സന്യസ്തരെപ്പോലെ നിയമാനുസരണത്തിന് വേണ്ടി വ്രതം ചെയ്ത വ്യക്തികളായിരുന്നു ഫരിസേയർ. ആ ഫരിസേയരും നിയമം കർശനമായി അനുസരിക്കുന്നവരാണ്. ഈ ഫരിസേയരും അവരെക്കാൾ കൂടുതൽ നിയമജ്ഞരുമാണ് ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ വ്യാഖ്യാനിച്ചത്. അങ്ങനെ നിയമങ്ങൾ വ്യാഖ്യാനിച്ച് അവർക്ക് താങ്ങാനാവാത്ത ഒരു ഭാരമായി മാറിയിരുന്നു യേശുവിൻ്റെ കാലമായപ്പോഴേക്കും. അങ്ങനെ വരുമ്പോൾ നിയമം എപ്രകാരമാണ് അനുസരിക്കാൻ സാധിക്കുക, ഏത് നിയമങ്ങളൊക്കെയാണ് അനുസരിക്കേണ്ടത്, ഏതാണ് അനുസരിക്കേണ്ടാത്തത്, നിയമത്തോടുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണ്, ഇതാണ് വാസ്തവത്തിൽ യേശുവിലൂടെ നമ്മൾ കാണുന്ന പ്രത്യേകത. യേശു പറഞ്ഞു വെച്ചു, നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നത്, പൂർത്തിയാക്കാനാണ്. പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നിയമം വള്ളി പുള്ളി വിടാതെ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുക എന്നല്ല അർത്ഥം. നിയമത്തിൻ്റെ ചൈതന്യം എന്തോ അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നാണ്. ഇതിനെക്കുറിച്ച് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയും. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ഫരിസേയർ നൽകുന്ന നിയമവ്യാഖ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 3:6, അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു. എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു. അക്ഷരം മാത്രം അനുസരിച്ചാൽ, നിയമത്തിൻ്റെ ബാഹ്യമായ ചട്ടക്കൂടുകൾ മാത്രം നിലനിർത്തിയാൽ അതിലൂടെ ജീവൻ ഉണ്ടാവുകയില്ല, മരണമായിരിക്കും സംഭവിക്കുക. എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവാകട്ടെ ജീവൻ നൽകുന്നു. ഇങ്ങനെ ജീവൻ നൽകുന്ന ആത്മീയമായ ഒരു നിയമത്തെക്കുറിച്ചാണ് യേശു പഠിപ്പിച്ചത്. യേശു നിയമജ്ഞരുടെ കാപട്യത്തിനെതിരെ വളരെ ശക്തമായി സംസാരിക്കുന്നത് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഒന്ന്, മർക്കോസ് എഴുതിയ സുവിശേഷം 7:14-23 വാക്യങ്ങളിലാണ്. ഇത് ശുദ്ധിയെയും അശുദ്ധിയെയും സംബന്ധിച്ച ഒരു നിയമത്തെ സംബന്ധിച്ച യേശുവിൻ്റെ പ്രബോധനമാണ്. ഏതെല്ലാം പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെയാണ് ഭക്ഷിക്കാവുന്നത്, ഭക്ഷിക്കാവുന്നതേത്, ഭക്ഷിക്കാൻ പാടില്ലാത്തതേത് എന്ന് വ്യക്തമായ ചില നിയമങ്ങൾ ലേവിയരുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്ന അടിസ്ഥാന നിയമത്തിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവുമാണ് ഈ ഭക്ഷണത്തെ സംബന്ധിച്ച നിയമങ്ങൾ. ആ നിയമങ്ങൾ കടന്നു വരുമ്പോൾ ഒന്ന് ഭക്ഷിക്കാവുന്ന വസ്തുക്കളെക്കുറിച്ച് മാത്രമല്ല ഭക്ഷിക്കേണ്ട വിധത്തെക്കുറിച്ച് നിയമങ്ങളായി. അശുദ്ധമായ എന്തിനെയെങ്കിലും സ്പർശിക്കുന്നവർ അശുദ്ധരാകും. കൈയും കാലുമൊക്കെ കഴുകി ശുദ്ധമാക്കിയതിന് ശേഷമേ ഭക്ഷണം കഴിക്കാവൂ. അങ്ങനെ കൈ കഴുകി ശുദ്ധമാക്കാതെ ഭക്ഷണം കഴിക്കുന്ന വ്യക്തികൾ അശുദ്ധരായിത്തീരും, പാപികളായിത്തീരും എന്ന ഒരു കാഴ്ചപ്പാട് ഫരിസേയരും നിയമജ്ഞരും വെച്ചു പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുമ്പോൾ അഥവാ നിയമപ്രകാരം ഉള്ള കൈവിരലുകളോ കൈപ്പത്തി വരെയോ കൈകൂടെ മുട്ടുവരെയോ ഒക്കെ കഴുകി ശുദ്ധീകരിക്കാതെ ഭക്ഷണം കഴിച്ചാൽ അത് അശുദ്ധമായിത്തീരും, അശുദ്ധമായ വസ്തുക്കൾ എന്തെങ്കിലും കഴിച്ചാൽ അശുദ്ധമാകും എന്ന ഒരു നിലപാട് നിലനിന്ന സാഹചര്യത്തിലാണ് യേശു ഇപ്രകാരം പറയുക. മർക്കോസ് എഴുതിയ സുവിശേഷം 7:14-15 വാക്യങ്ങൾ. ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. ഇത് ഫരിസേയ നിയമത്തിന് വിരുദ്ധമാണ്. ഉള്ളിലേക്ക് കടന്നു വരുന്ന ഭക്ഷണ സാധനങ്ങൾ ഒരുവനെ അശുദ്ധനാക്കും. ആ നിയമങ്ങൾ അനുസരിക്കണമെന്ന് പഠിപ്പിച്ചിരുന്നപ്പോൾ യേശു പറയുക, ഉള്ളിലേക്ക് കടന്നു വന്ന ഒന്നിനും ആരെയും അശുദ്ധനാക്കാൻ സാധിക്കുകയില്ല. ഭക്ഷണ സാധനത്തെക്കുറിച്ചാണ് പറയുക. അതിന് ശിഷ്യന്മാർ സംശയം ചോദിക്കുമ്പോൾ അതിന് വിശദീകരണം കൊടുക്കുന്ന ഇപ്രകാരമാണ്, നിങ്ങളും വിവേചനാശക്തി ഇല്ലാത്തവരാണോ? 7:18 പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കാരണം അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ഭക്ഷണങ്ങളും ശുദ്ധമാണെന്ന് അവൻ അങ്ങനെ പ്രഖ്യാപിച്ചു. മനുഷ്യനെ അശുദ്ധനാക്കുന്നത് ഭക്ഷിക്കുന്ന പദാർത്ഥമല്ല, കൈ കഴുകിയോ ഇല്ലയോ എന്നുള്ള ബാഹ്യമായ പ്രവർത്തനവുമല്ല. മനുഷ്യനെ ശുദ്ധനോ അശുദ്ധനോ ആക്കുന്നത് ഹൃദയമാണ്. ഇതിനെക്കുറിച്ച് 23-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 23-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം, മത്തായി എഴുതിയ സുവിശേഷം. യേശു ഫരിസേയർക്കെതിരെ നടത്തുന്ന വലിയ ഒരു കുറ്റാരോപണത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ദുരിതം എന്ന് 7 തവണ ആവർത്തിച്ചു പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വരിക. 23-ാമത്തെ വാക്യം, കപടനാട്യക്കാരായ ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിയമത്തിൽ തന്നെ ഗൗരവമേറിയ കാര്യങ്ങളുണ്ട്, ഗൗരവം കുറഞ്ഞ കാര്യങ്ങളുണ്ട്. ബാഹ്യമായ അനുഷ്ഠാനങ്ങളൊന്നും അത്ര തന്നെ ഗൗരവമുള്ളതല്ല എന്നും അതിനേക്കാൾ പ്രധാനം മനോഭാവമാണെന്നും യേശു പഠിപ്പിക്കുകയാണ്. ദശാംശം കൊടുക്കണം എന്ന നിയമം തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കേണ്ടതാണ്. അതിനേക്കാൾ വിലപ്പെട്ടതാണ്, അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് കരുണയുണ്ടായിരിക്കണം, നീതി പ്രവർത്തിക്കണം, വിശ്വസ്തരായിരിക്കണം മനുഷ്യരോട്, ദൈവത്തോട്. ഈ ഒരു കാഴ്ചപ്പാട് യേശു വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട് മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗമായി. മലയിലെ പ്രസംഗത്തിൽ ആദ്യ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടു, ഞാൻ നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ് വന്നത്. അതിനുശേഷം പറഞ്ഞായിരുന്നു, നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതിനുശേഷം തുടർന്ന് വരുന്നത് 6 വലിയ പ്രബോധനങ്ങളാണ്. പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി അഥവാ പഴയ നിയമത്തെ വിശദീകരിച്ചുകൊണ്ട് വരുന്ന 6 വലിയ പ്രബോധനങ്ങൾ. അതിപ്രകാരമാണ് പറയുന്നത്: കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. അപ്പോൾ കൊല്ലരുത് എന്ന പ്രമാണത്തിൻ്റെ ആഴങ്ങളിലേക്ക് യേശു കടക്കുകയാണ്. ഇങ്ങനെ വീണ്ടും വീണ്ടും വ്യഭിചാരത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും ആണയിടുന്നതിനെക്കുറിച്ചും ശത്രുക്കളെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ യേശു പറയും. ഇപ്പോൾ പഴയ നിയമത്തിൽ കൊടുത്തിരുന്ന പ്രമാണങ്ങളെ യേശു തിരുത്തുകയല്ല, അഥവാ പക്ഷേ പൂർത്തീകരിക്കുകയാണ്. ഇങ്ങനെ പൂർത്തീകരിക്കുമ്പോൾ യേശു എടുത്തു കാണിക്കുന്നത് മനുഷ്യനുള്ള കാപട്യം കൂടിയാണ്. പ്രധാനപ്പെട്ടത് ഹൃദയത്തിൻ്റെ ഭാവമാണ്. മനുഷ്യൻ്റെ ഉള്ളിലാണ് മാറ്റമുണ്ടാവേണ്ടത്. കണ്ണ് ശുദ്ധമാകണമെങ്കിൽ ഹൃദയം ശുദ്ധമാകണം. പ്രവൃത്തികൾ ശുദ്ധമാകണമെങ്കിൽ ചിന്താഗതികൾ, മനോഭാവങ്ങൾ, ആഗ്രഹങ്ങൾ ശുദ്ധമാകണം. ഇങ്ങനെ മനോഭാവത്തിൽ മാറ്റമുണ്ടാവാതെ ബാഹ്യമായ ആചാരങ്ങൾ മാത്രമായി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുക ഇല്ല എന്നതാണ് യേശുവിൻ്റെ അടിസ്ഥാനപരമായ പ്രബോധനം. ഇത് ഒരു പ്രവാചക പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് യേശു അവതരിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ, പ്രത്യേകിച്ചും ഈ 10 പ്രമാണങ്ങളുടെയും അതിൻ്റെ വിശദീകരണങ്ങളായ മറ്റു നിയമങ്ങളുടെയും ഒക്കെ വിശദീകരണത്തിൽ ഊന്നി നിൽക്കുന്ന പ്രവാചകന്മാർ എടുത്തു കാണിച്ച ഒരു പ്രത്യേകതയുണ്ട്. അനുഷ്ഠാനങ്ങളെക്കാൾ കൂടുതൽ പ്രധാനം മനോഭാവങ്ങളാണ്. ബാഹ്യമായ ആചാരങ്ങൾ കൊണ്ട് മാത്രം ആരും രക്ഷ പ്രാപിക്കാൻ പോകുന്നില്ല. ബാഹ്യമായ ആചാരങ്ങൾ, പ്രത്യേകിച്ചും ദൈവാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് തീക്ഷ്ണത പാലിക്കുന്നവരായിരുന്നു ഇസ്രായേൽക്കാർ. ജെറൂസലം ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷം ബലിയർപ്പണങ്ങളും തീർത്ഥാടനങ്ങളും ഉത്സവാഘോഷങ്ങളുമൊക്കെ മതാത്മകമായ ജീവിതത്തിൻ്റെ ഭാഗമായി, അവശ്യ ഘടകമായി പരിഗണിക്കപ്പെടാൻ തുടങ്ങി. അതോടൊപ്പം ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന ചിന്തയും കടന്നു വന്നു. എന്നാൽ അതിന് ആനുപാതികമായി സമൂഹത്തിൽ നീതി നടപ്പിലാകാതെ വന്നു. അത് തന്നെയുമല്ല, പാവപ്പെട്ടവർ കൂടുതൽ കൂടുതൽ മർദ്ദനത്തിനും ചൂഷണത്തിനും ഇരയാവുകയും ഇപ്രകാരം ചൂഷണത്തിലൂടെ ചുരുക്കം പേര് വലിയ സമ്പന്നരായിത്തീരുകയും ചെയ്തു. സമ്പന്നർ തങ്ങളുടെ ബലിയർപ്പണത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് കരുതി. അതേസമയം ദരിദ്രർക്ക് ബലിയർപ്പണം പോലും അസാധ്യമായിത്തീരുകയും ചെയ്തു. ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ, അനീതി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ദൈവം സംപ്രീതനാവുകയില്ല എന്ന് പ്രവാചകന്മാരിലൂടെ വളരെ വ്യക്തമായി ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് യേശയ്യയുടെ പുസ്തകം, യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ, യൂദായുടെ നേതാക്കന്മാരെ വിളിക്കുന്നത് ഇങ്ങനെയാണ്: സോദോമിൻ്റെ അധിപതികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ഗൊമോറ ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവിൻ. സോദോമും ഗൊമോറയും ദൈവം നശിപ്പിച്ച നഗരങ്ങളാണ്, അനീതിയുടെയും അക്രമത്തിൻ്റെയും പേരിൽ. ഇന്ന് ജെറൂസലം നിവാസികൾ, ജെറൂസലത്തെ സമ്പന്നർ അതുപോലെയായി മാറിയിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടിയുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകൂത്താൻ ഇവ വേണമെന്ന് ആർ നിങ്ങളോട് പറഞ്ഞു? വ്യർത്ഥമായ കാഴ്ചകളിനുമേൽ അർപ്പിക്കരുത്. ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസിയും സാബത്തും സമ്മേളനങ്ങളും, നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായിരിക്കുന്നു, അവ എനിക്ക് ദുസ്സഹമായിരിക്കുന്നു. നിങ്ങൾ കരങ്ങളുയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലങ്ങളാണ്. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ. നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ. നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ. നീതി അന്വേഷിക്കുവിൻ. മർദ്ദനം അവസാനിപ്പിക്കുവിൻ. അനാഥരോട് നീതി ചെയ്യുവിൻ. വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. അവിടെ നിയമത്തിൻ്റെ ബാഹ്യമായ അനുഷ്ഠാനത്തിനപ്പുറത്ത്, ആരാധനയുടെയും ഉത്സവാഘോഷങ്ങളുടെയും അപ്പുറത്ത് നീതി പ്രവർത്തിക്കാനുള്ള ആഹ്വാനമാണ് ദൈവം പ്രവാചകന്മാരിലൂടെ നൽകുക. അത് നടക്കുന്നില്ല എങ്കിൽ ദൈവജനത്തിൻ്റെ ജീവിതം ദൈവത്തിന് പ്രീതികരമല്ല എന്ന് വ്യക്തമാകുന്നു. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും ഇതേ ആശയം തന്നെ നമ്മൾ കാണും. നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ്, അവജ്ഞയാണ്. നിങ്ങളുടെ മഹാസമ്മേളനങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല. സമാധാന ബലിയായി നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്ത മൃഗങ്ങളെ ഞാൻ നോക്കുകയില്ല. നിങ്ങളുടെ ഗാനങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കേണ്ട. നിങ്ങളുടെ വീണാനാദം ഞാൻ ശ്രദ്ധിക്കുകയില്ല. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാൽ പോലെയും. നീതി പ്രവർത്തിക്കണം, ന്യായം വെച്ച് നടപ്പിലാവണം. ഇതില്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാണ് പ്രവാചകന്മാരെ പഠിപ്പിച്ചു വെക്കുന്നത്. ജെറമിയ പ്രവാചകനിലൂടെ ഇതേ സത്യം കൂടുതൽ ശക്തമായി ആവർത്തിക്കുന്നുണ്ട്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം ജെറമിയ ദേവാലയ വാതിലുകൾ വെച്ച് നടത്തിയ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ വളരെ ശക്തമായ ചില താക്കീതുകൾ പ്രവാചകനിലൂടെ ദൈവം നൽകുന്നുണ്ട്. നിയമ അനുഷ്ഠാനവും നീതിയുടെ പരിശീലനവും തമ്മിലുള്ള ബന്ധം, അഥവാ നീതിയില്ലാത്ത നിയമത്തിൻ്റെ ബാഹ്യമായ അനുഷ്ഠാനം മാത്രം എപ്രകാരം ജനത്തിന് ഹാനികരമായി തീരുന്നു എന്ന പ്രബോധനം ഇവിടെ നമ്മൾ കാണും. കർത്താവ് ജെറമിയയുടെ അരുളി ചെയ്തു. ജെറമിയയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക, കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യൂദാ നിവാസികളെ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ, എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം എന്ന പൊള്ള വാക്കുകളിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ, അയൽക്കാരനോട് യഥാർത്ഥമായ നീതി പുലർത്തിയാൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്ക രക്തം ചിന്താതെയും ഇരുന്നാൽ, നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദേവന്മാരുടെ പിറകെ പോകാതിരുന്നാൽ, ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് എന്നേക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. 7 മുതൽ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇതാ പൊള്ള വാക്കുകളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്. അത് വ്യർത്ഥമാണ്. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസാക്ഷി പറയുകയും ബാലിന് ധൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിഞ്ചൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്ന് നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ? ഈ മ്ലേച്ഛതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്നോ? എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ? ഇതാണ് പ്രവാചകന്മാർ നിയമത്തെക്കുറിച്ച് പറയുക. നിയമം അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ മാത്രമല്ല, ആന്തരികമായ അർത്ഥത്തിലും അനുഷ്ഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ദൈവാരാധനയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ദൈവാരാധന യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ സഹോദര സ്നേഹവും നീതിയും കരുണയും നിലനിൽക്കണം. അതുകൊണ്ടാണ് യേശു പഠിപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്താണെന്ന് നമ്മൾ കണ്ടു മത്തായി എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ. നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത ഇവയാണ് പ്രധാനം. നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നീതിയും കരുണയുമാണ്. 12-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം മത്തായി എഴുതിയ സുവിശേഷം, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. ഇത് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹന ബലിയല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. അപ്പോൾ ബലിയർപ്പണത്തെ സമൂഹത്തിലെ നീതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഹൃദയത്തിൻ്റെ പരിവർത്തനത്തിലേക്ക് യേശു ക്ഷണിക്കുന്നത്, ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ നിയമങ്ങളെല്ലാം ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് നയിക്കുക. അത് മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 48-ാമത്തെ വാക്യത്തിൽ പറയും, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. ദൈവപിതാവിൻ്റെ പൂർണ്ണതയിൽ, സ്വഭാവത്തിൽ പങ്കുചേരാനുള്ള ഒരാഹ്വാനമാണ് ഈ നിയമാനുഷ്ഠാനത്തിലൂടെ എല്ലാം കിട്ടുക. പക്ഷേ എപ്രകാരമാണ് ഒരാൾക്ക് ദൈവത്തെപ്പോലെ പൂർണ്ണനാവാൻ സാധിക്കുക? അത് മനസ്സിലാക്കിയ ലൂക്ക ഇത് വിശദീകരിച്ച് പറയുന്നുണ്ട്. 6-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. അപ്പോഴും നിയമത്തിൻ്റെ കാതൽ കരുണയാണെന്ന് യേശു പഠിപ്പിച്ചു. അത് പ്രവാചകന്മാർ പഠിപ്പിച്ചതിൻ്റെ തുടർച്ചയുമാണ്. അപ്പോൾ യേശുവിലൂടെ കടന്നു വന്ന നിയമത്തിൻ്റെ പൂർത്തീകരണം ഏറ്റവും വ്യക്തമാവുന്നത് കരുണയുടെ പാലനത്തിലൂടെയാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. എല്ലാ നിയമങ്ങളും ഇപ്രകാരം കരുണയാൽ മയപ്പെടുത്തപ്പെടണം, കരുണയുടെ അടിസ്ഥാനം ഉറപ്പിച്ചതാവണം, കരുണ പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാവണം. നമ്മളെ പ്രബോധനം നമ്മൾ തുടരുന്നതാവും. പ്രമാണങ്ങളെക്കുറിച്ച്, 10 പ്രമാണങ്ങളെക്കുറിച്ച് പൊതുവേ ഇനിയും ചില കാര്യങ്ങൾ കൂടി നമുക്ക് കാണാനുണ്ട്. നമ്മൾ അത് അടുത്ത പ്രഭാഷണത്തിൽ നടത്തുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവായ യേശുവേ, നിയമത്തിൻ്റെ കാതൽ കരുണയാണെന്ന് അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണല്ലോ. നീതി, കാരുണ്യം, വിശ്വസ്തത ഇവയാണ് നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവ എന്നും അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. നീതി പ്രവർത്തിക്കാനും കരുണയുള്ളവരായിരിക്കാനും ഞങ്ങളെയും അവിടുന്ന് പഠിപ്പിക്കണമേ. കരുണ കാണിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ ഞങ്ങളോട് അങ്ങും കരുണയുള്ളവരാകണമേ. അങ്ങയുടെ കാരുണ്യം അനുഭവിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളോട് കരുണ പ്രകടിപ്പിക്കാൻ കഴിവുള്ളവരാവട്ടെ. പരിശുദ്ധ അമ്മേ, പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ.